Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം. സുവിശേഷ പരിചിന്തനവും പിന്നെ വാർത്തകളുമാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ആണ്ടുവട്ടം 17 വാരം ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണെന്ന് പുതിയ നിയമ പണ്ഡിതനും കാരുണികൻ മാസികയുടെ പത്രാധിപരുമായ ഡോക്ടർ ജേക്കബ് നാലുപറയാണ് ചിന്തകൾ പങ്കുവയ്ക്കുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11 അധ്യായം 1-13 വരെ വാക്യങ്ങൾ.
ഇന്നത്തെ സുവിശേഷം ചിത്രീകരിക്കുന്ന ഒരു രംഗമുണ്ട്. ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് മിക്കവാറും ഏകാന്ത പ്രാർത്ഥന, ഒറ്റയ്ക്കുള്ള പ്രാർത്ഥന. അതുകൊണ്ടാണ് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ വന്ന്, നാഥ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. പ്രാർത്ഥിക്കുന്ന ഈശോയെ കാണുമ്പോൾ ശിഷ്യന്മാരുടെ അഭ്യർത്ഥന, നീ പ്രാർത്ഥിക്കുന്നത് പോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ നീ പഠിപ്പിക്കുക. അതിന് ഈശോ കൊടുക്കുന്ന മറുപടി രണ്ടാ. ഒന്ന്, അവനൊരു പ്രാർത്ഥന പഠിപ്പിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഇത് പിന്നീട് ക്രിസ്തു ശിഷ്യന്മാരെല്ലാവരും തെയ്യുന്നുവരെ ആവർത്തിച്ചാവർത്തിച്ച് ഒരു ദിവസം പല തവണ തന്നെ ചൊല്ലുന്ന പ്രാർത്ഥനയാണ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഇതിൻ്റെ ഒന്നാം ഭാഗമാണ്. ശരിക്കു പറഞ്ഞാൽ ഈ പ്രാർത്ഥന ആവർത്തിക്കാനാണോ ഈശോ ഉദ്ദേശിച്ചത്? അതിലുപരിയാണ് ഈശോ ഉദ്ദേശിച്ചതും ഈശോ ശിഷ്യരിലേക്ക് കൈമാറാൻ ശ്രമിക്കുന്നതും. അതായത് ഈശോ പറയുന്ന രണ്ടാമത്തെ ഭാഗമുണ്ട്. 11 തിരുവചനം മുതല, നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക, മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുക, മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. ഇതാണ് ഈശോ ശിഷ്യരിലേക്ക് കൈമാറാൻ ശ്രമിക്കുന്ന പ്രാർത്ഥനയുടെ ഹൃദയം എന്ന് പറയുന്നത്. നിങ്ങൾ മക്കൾക്ക് നല്ലത് കൊടുക്കുന്നു, അങ്ങനെയെങ്കിൽ നന്മ മാത്രമായ നിങ്ങളുടെ പിതാവ്, സ്വർഗസ്ഥനായ പിതാവ് എത്രയധികമായിട്ട് നിങ്ങൾക്ക് തരില്ല. ഈ ഒരു വിശ്വാസം, ഈ ഒരു ട്രസ്റ്റ് ആരിലെ? പിതാവിലെ. എനിക്കൊരപ്പനുണ്ട്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ്. ആ അപ്പൻ്റെ മകനാണ് ഞാൻ, മകളാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വിശദാംശങ്ങളും അറിയുന്നു, എൻ്റെ ആവശ്യങ്ങളും അറിയുന്നു. അതുകൊണ്ട് തന്നെ ചോദിക്കുന്നത് മാത്രമല്ല, ചോദിക്കുന്നതിലുപരിയും എത്രയധികമായിട്ട് പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. ചോദിക്കുന്നതല്ല, ചോദിക്കുന്നതിനപ്പുറത്ത് വലിയ നന്മ. അങ്ങനെയുള്ള ഒരു പിതാവിലുള്ള വിശ്വാസം, തമ്പുരാൻ എൻ്റെ പിതാവായിട്ട് എൻ്റെ ജീവിതത്തിലുണ്ട്, എൻ്റെ ജീവിതത്തിൻ്റെ വിശദാംശങ്ങൾ അറിഞ്ഞ് എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് അതെല്ലാം തന്നുകൊണ്ടിരിക്കുന്നു, എന്നെ കാക്കുന്നു, എന്നെ പരിപാലിക്കുന്നു എന്നുള്ള വലിയ വിശ്വാസം, ഇതാണ് ഈശോ ശിഷ്യരിലേക്ക് കൈമാറാൻ ശ്രമിച്ച പ്രാർത്ഥനയുടെ ആത്മാവ്. അതായത് വെറുമൊരു പ്രാർത്ഥന ആവർത്തിക്കുന്നതിലപ്പുറത്ത് ഒരു പ്രാർത്ഥനയുടെ അരൂപി, സ്പിരിറ്റ് ഓഫ് പ്രെയർ. ജീവിതം തന്നെ പ്രാർത്ഥനയാകുന്ന അവസ്ഥ. ജീവിതത്തിൽ അതെവിടെയായിരുന്നാലും എന്ത് ചെയ്താലും ഈ ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷം, അതായത് തമ്പുരാൻ കൂടെയുണ്ടെന്നുള്ള വിശ്വാസം, തമ്പുരാൻ കാണുന്നെന്നുള്ള ശരണം, തമ്പുരാൻ എന്നെ കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്നു എന്നുള്ള പ്രത്യാശ, ഈ പ്രത്യാശ ജീവിതത്തിൽ ഉടനീളം കൊണ്ടു നടക്കുക, ദൈവത്തിൻ്റെ മകനാണ്, മകളാണ് എന്ന്, ഇതാണ് ഈശോ ശിഷ്യരിലേക്ക് കൈമാറാൻ ശ്രമിക്കുന്ന പ്രാർത്ഥന. പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറയുമ്പോൾ അവൻ എന്നോട് ആവശ്യപ്പെടുന്നു, മകനെ, മകളെ, ദേ തമ്പുരാൻ നിന്റെ പിതാവാണെന്നുള്ള വിശ്വാസത്തിൽ തുടർ ജീവിക്കുക. ഇതാണ് ശിഷ്യർ നമ്മൾ സ്വന്തമാക്കേണ്ടത്. ഞാൻ സാന്ദർഭികമായിട്ട് ഇന്നലെ യൂട്യൂബിൽ കണ്ട ഒരു പാട്ടും, ആ പാട്ട് എഴുതിയ ആൾ തന്നെ പാടുന്നു, ഫാദർ സാജൻ പി മാത്യു, ഒരു മാർത്തോമാച്ചനാണ്. അച്ഛൻ ആ പാട്ടുണ്ടായതിൻ്റെ സന്ദർഭം വിവരിക്കുന്നുണ്ട്. അതായത് ഇദ്ദേഹത്തിന് നല്ലൊരു പാട്ടുകാരനായിരുന്നു, മാർത്തോമാ സഭയിലെ തന്നെ പാട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതാവ്. അദ്ദേഹത്തിന് മൂക്കിനകത്ത് ഒരു ട്യൂമർ, അത് ക്യാൻസറാണ്. വെല്ലൂർ പോയി 33 റേഡിയേഷൻ അവർ നിർദ്ദേശിച്ചത്, അത് മുഖത്ത്. ആ റേഡിയേഷൻ്റെ ഭീകരത, അതിൻ്റെ ക്ലേശം, അതിൻ്റെ ബുദ്ധിമുട്ട് ഇതിലൂടെ കടന്ന് പൊയ്ക്കൊണ്ടിരിക്കുക, കൂടെ സ്വന്തം ഭാര്യ താങ്ങായിട്ട് തണലായിട്ട്. അപ്പോഴാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ബോബി ജോസ് അച്ഛൻ്റെ പുസ്തകത്തിലെ ഒരു സംഭവം അദ്ദേഹം വായിക്കുന്നത്. സംഭവം ഇങ്ങനെയായിരുന്നു. രണ്ടുപേരും പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോയി. പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയപ്പോൾ വലിയ പെരുമഴ. ആ മഴയത്ത് നിന്നുകൊണ്ട് ഒരാൾ വളരെ അസ്വസ്ഥനാകുക ഈ മഴയെയും സാഹചര്യത്തെയും ശപിക്കുക. ഓ, വരണ്ടിയിരുന്നില്ല, പള്ളിയിലേക്ക് വരണ്ടിയിരുന്നില്ല, പെരുമഴ ഇനി എപ്പം തീരും, ഇങ്ങനെ അസ്വസ്ഥനായി ശപിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ആ കൂട്ടുകാരൻ പറയുന്നത്, ഇതുവരെ ലോകത്തിൽ പെയ്ത ഒരു മഴയും തീരാതിരുന്നിട്ടില്ല, ഇതുവരെ ലോകത്തിൽ പെയ്ത ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ശാന്തമായി കാത്തിരിക്കാം. അച്ഛൻ പറയുന്നത്, സാജനച്ഛൻ പറയുന്നത്, ഈ വരി അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. അവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ പാട്ട് തുടങ്ങുന്നത്. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. പ്രത്യാശയ വാക്കിലല്ല, ജീവിതത്തിൽ ഹൃദയത്തിൽ നിറയെ പ്രത്യാശയ. ആ ഗാനം എഴുതി പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലാണ് പ്രത്യാശയുടെ ദീപം കൊളുത്തുന്നത്. ഇന്നും പാട്ടും ഗാനവുമായിട്ട് അദ്ദേഹം രോഗത്തോട് യുദ്ധം ചെയ്ത് അതിനെ അതിജീവിച്ച് നിൽക്കുകയാണ്. അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണത്. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ അമരത് അവൻ ഉള്ളതിനാൽ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ അമരത്തരികെ അവനുള്ളതിനാൽ. ഇത് മർക്കോസ് സുവിശേഷത്തിൽ കാറ്റിലും പെശറിലും ബന്ധപ്പെടുന്ന ശിഷ്യന്മാരും ഈശോയും ഒരുമിച്ച് വള്ളത്തിൽ വെള്ളം കയറിക്കൊണ്ടിരിക്കുമ്പോൾ, മർക്കോസ് 4:35-41, അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അമരത്തരികെ അവനുള്ളതിനാൽ. ഇതാണ്, കാറ്റുണ്ടാകാം, മഴയുണ്ടാകാം, കോളുണ്ടാകാം, രോഗമുണ്ടാകാം, ജീവിതത്തിൻ്റെ നിരാശകളുണ്ടാകാം, തകർച്ചകളുണ്ടാകാം, പക്ഷേ അമരത്ത് അരികെ അവനുണ്ട്. ഈ ഒരു വലിയ പ്രത്യാശ, ഈ വലിയൊരു പ്രത്യാശ, അതാണ് ഈശോ കൈമാറാൻ ആഗ്രഹിക്കുന്ന പ്രാർത്ഥനയുടെ ആത്മാവ്. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലും ഏറ്റവും വലിയ സങ്കടത്തിലും ഏറ്റവും വലിയ രാത്രിയിലും തമ്പുരാൻ കൂടെയുണ്ട്, അമരത്ത് ഈശോയുണ്ട്, നിന്റെ ജീവിതമാകുന്ന വഞ്ചിയുടെ അമരത്ത് അവനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തമ്പുരാൻ കൂടെയുണ്ടെന്നുള്ള വലിയ വിശ്വാസം, പ്രത്യാശ ഈശോയ്ക്കുണ്ടായിരുന്നത് അതായിരുന്നു, പിതാവ് എൻ്റെ കൂടെയുണ്ട്, ഞാനും എൻ്റെ പിതാവും ഒന്നാണ്. ഇതായിരുന്നു ഈശോയുടെ ജീവിതത്തെ മുന്നോട്ട് നയിച്ച വലിയ വിശ്വാസം. അത് ശിഷ്യരിലേക്ക് കൈമാറുക, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറയുമ്പോൾ, ഈ വചനഭാഗത്ത് തന്നെ ഈശോ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഒരു യൂത പശ്ചാത്തലത്തിൽ ഈശോ പറയുന്ന ഭാഷണമാണ്. അതായത്, മുട്ടുന്നവന് തുറന്നു കിട്ടപ്പെടും. അത് കർമ്മണി പ്രയോഗം, പാസീവ് വോയിസാ എന്ന് പറഞ്ഞാൽ, ആ പാസീവ് വോയിസ് ഉപയോഗിക്കുന്നതിൻ്റെ കാരണം അതിൻ്റെ കർത്തൃത്വം ദൈവത്തിനാണ്. അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും, ആര് തരും നിങ്ങൾക്ക്? തമ്പുരാൻ തരും. മുട്ടും, ആര് തുറന്നു തരും? തമ്പുരാൻ തുറന്നു തരും. ചോദിക്കും, ആര് തരും? തമ്പുരാൻ തരും. ഇതാണ് ഈശോ കൈമാറാൻ ശ്രമിക്കുന്ന വലിയ വലിയ വിശ്വാസം. ചോദിക്കുമ്പോൾ തമ്പുരാൻ തരാനായിട്ട് കൂടെയുണ്ട്, അന്വേഷിക്കുമ്പോൾ വഴി കാണിച്ചു തരാൻ അവൻ നിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്, മുട്ടുമ്പോൾ വാതിലുകൾ തുറന്നു തരാൻ അവൻ നിൻ്റെ ഇടതും വലതും മുമ്പിലും പുറകിലുമുണ്ട്. ഈ വലിയ വിശ്വാസം. എന്നിട്ട് എന്താ അവൻ തരുന്നത്? എത്രയധികമായിട്ട്? പരിശുദ്ധാത്മാവിനെ, ദൈവത്തിൻ്റെ ആത്മാവാ, ദൈവത്തിൻ്റെ ചൈതന്യമാ, ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിനി അവൻ തരുന്നത്. ഇത് വലിയ ഒരു സമ്മാനമാണ്. അതായത്, നമ്മൾ ചോദിക്കുന്നത് നിസ്സാരമായ കാര്യമായിരിക്കാം, അപ്പം, മീന്, ജീവിതത്തിൻ്റെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ, പക്ഷെ അവൻ തരുന്നത് അതിലൊക്കെ വലിയ കാഴ്ചപ്പാടിനെയാണ്. ഇതാ സാജനച്ഛൻ്റെ പാട്ടിലും സാജനച്ഛൻ ജീവിതത്തിലേക്കും കയറി ചെന്നത്. അതേതാണ്? ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, അമരത്തരികെ അവൻ ഉള്ളതിനാൽ. തമ്പുരാൻ കൂടെയുണ്ട് എന്നുള്ള വിശ്വാസം, അത് കൂടെയുള്ള ദൈവസാന്നിധ്യമാ, പരിശുദ്ധാത്മാവാ. ഇതൊരു മനസ്സിൻ്റെ ഭാവവും ഹൃദയത്തിൻ്റെ വിശ്വാസവുമാ. ഇതാണ് ഈശോ ശിഷ്യരിലേക്ക് കൈമാറാൻ ശ്രമിച്ചത്. ദേ പിതാവ് കൂടെയുണ്ട്. നിങ്ങളെ മക്കളെപ്പോലെ സ്നേഹിക്കുന്ന, മകനെപ്പോലെ സ്നേഹിക്കുന്ന, മകളെപ്പോലെ സ്നേഹിക്കുന്ന തമ്പുരാൻ കൂടെയുണ്ട്. ആ ഒരു വലിയ വിശ്വാസം ഓരോ ദിവസവും ഓരോ നിമിഷവും അതിൽ ജീവിക്കുക, ആഴപ്പെടുക, ആഴപ്പെടുക. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? എത്ര വലിയ കാറ്റായാലും എത്ര വലിയ കോളായാലും അമരത്ത് അവനുള്ളതിനാൽ അതിജീവിക്കാനായിട്ട് പറ്റും. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നീയാണ് പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾക്ക് മാതൃക. നീയാണ് ജീവിതത്തെ മുഴുവൻ പ്രാർത്ഥനയാക്കി മാറ്റിയവൻ, പ്രാർത്ഥനയെ ജീവിതമാക്കിയവനും ഈശോയെ നീയാണ്. അതുകൊണ്ട് തന്നെ അന്ന് നിൻ്റെ ശിഷ്യന്മാർ നിന്നെ പ്രാർത്ഥിക്കുന്നത്, നീ പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ പഠിപ്പിക്കണമേ. ഞങ്ങളും പറയുന്നു, നാഥ, ഞങ്ങളെയും നീ പഠിപ്പിക്കുക, എന്നെയും നീ പഠിപ്പിക്കുക നീ പ്രാർത്ഥിച്ചതുപോലെ ജീവിതം പ്രാർത്ഥനയാക്കി മാറ്റാൻ, പിതാവ് കൂടെയുണ്ടെന്നുള്ള അനുഭവത്തിൽ ജീവിക്കാൻ, ഓരോ നിമിഷവും ജീവിക്കാൻ. അത് ഏറ്റവും വലിയ രാത്രിയും ഏറ്റവും വലിയ കൊടുങ്കാറ്റും ഏറ്റവും വലിയ പ്രഷറും വരുമ്പോഴും, ദേ തമ്പുരാൻ, അപ്പൻ കൂടെയുണ്ട്, മകനായ മകളായ എൻ്റെ ജീവിതത്തെ കൈവെള്ളയിൽ കാക്കുന്നു എന്ന വലിയ വിശ്വാസത്തിൽ ജീവിക്കാനുള്ള കൃപ ഈശോയെ നീ തരിക. അങ്ങനെ എൻ്റെ ജീവിതം നിറയെ നിൻ്റെ ഈ പ്രാർത്ഥനാ ചൈതന്യത്തിൽ ജീവിക്കാൻ എനിക്കിടയാകട്ടെ. അമേൻ.
ഫാദർ ജോർജ് പുതുമന തലശ്ശേരിയും ജെറി അമൽദേവും ചേർന്ന് ഗാനാവിഷ്കാരം ചെയ്ത ഈ ഗീതം ആലപിച്ചത് എലിസബത്ത് രാജുവും സംഘവുമാണ്. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ആണ്ടുവട്ടം 17-ാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണ്.